നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നഹും പ്രവാചകന്റെ പുസ്തകമാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നഹും പ്രവാചകന്റെ പുസ്തകത്തിലെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളാണ് പഠിച്ചത്. നഹും പ്രസംഗിക്കുന്നത് അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നിനവയോടാണെന്ന് ഇന്നലെ നാം ഒന്നാം വാക്യത്തിലൂടെ പഠിച്ചു. നഹും പ്രവാചകന് മുൻപ് യോനാ പ്രവാചകനെ ദൈവം നിനവയിലേക്ക് അയച്ചു. അവർക്ക് വരുവാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് അവരെ അറിയിക്കുകയുണ്ടായി. അന്നത്തെ പ്രസംഗത്തിൽ ആ പട്ടണം മുഴുവൻ അനുദപിച്ച് ദൈവത്തിനിലേക്ക് തിരിഞ്ഞു. പക്ഷേ 100-150 വർഷങ്ങൾക്ക് ശേഷം ദൈവം നഹും പ്രവാചകനിലൂടെ ആ പട്ടണത്തെ അറിയിക്കുന്നത് വളരെ ഭയാനകമായ ഒരു വാർത്തയാണ്. അതായത്, ആ പട്ടണത്തെ മുഴുവൻ ദൈവം നശിപ്പിക്കുവാൻ പരിപാടി ഇട്ട് കഴിഞ്ഞു എന്ന്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് യോനായുടെ സമയത്തെ ഉണർവ് അധികം നാൾ നിലനിന്നില്ല എന്നാണ്. ജനങ്ങൾ വീണ്ടും പഴയ മ്ലേച്ഛതകളിലേക്ക് മടങ്ങിപ്പോയി. അതുകൊണ്ട് ദൈവം അവരോട് പറയുകയാണ്, ഞാൻ തീഷ്ണതയുള്ളവനും പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു എന്ന്. വളരെ കഠിനമായ വാക്കുകളില്ലേ? ഞാൻ തീഷ്ണതയുള്ളവനും പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനും. ഇത് ആർക്കാണ് കഠിനമെന്ന് കൂടി ഓർക്കണം. ദൈവത്തെ അനുസരിക്കാത്തവർക്കാണ് ഈ വാക്കുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ദൈവമക്കൾക്ക് അവിടുന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകുന്നു. ഇന്ന് നമുക്ക് മൂന്നാം വാക്യം മുതൽ പഠിക്കാം. ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം. മൂന്നാം വാക്യത്തിൽ നഹും വളരെ ഉന്നതമായ ഒരു സാമാന്യ തത്വം പറയുന്നു. ഇതിനാൽ ദൈവം അശൂര്യ സാമ്രാജ്യത്തെ ന്യായം വിധിച്ചു എന്ന് മാത്രമല്ല, ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുന്നത്, ഭാവിയിൽ ന്യായം വിധിക്കുവാൻ പോകുന്നതും ഈ തത്വത്തിലാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാം വാക്യം. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്, മേഘം അവന്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു. എത്ര മനോഹരമായിട്ടുള്ളൊരു തത്വമല്ലേ? യഹോവ ദീർഘക്ഷമയുള്ളവനാകുന്നു. ഈ സത്യം നഹും വ്യക്തമാക്കുന്നു. ദൈവം യോനായെ നിനവയിലേക്ക് അയച്ചിട്ട് പറയിപ്പിച്ചു, അവരുടെ നികൃഷ്ടമായ പാപങ്ങളാൽ അവരെ നശിപ്പിക്കുവാൻ പോകുകയാകുന്നു എന്ന്. പ്രാചീനകാലത്ത് ഏറ്റവും ക്രൂരന്മാർ എന്നറിയപ്പെട്ടിരുന്നവരായിരുന്നു അശൂര്യർ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ന്യായവിധി അവരുടെ മേൽ വരുന്നു എന്ന്. പക്ഷേ ആ സമയത്ത് നിനവേ പട്ടണം മുഴുവൻ അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. യോന അറിയിച്ച ദൂത് ആ രാജ്യം മുഴുവൻ വ്യാപിച്ചു എന്നത് വ്യക്തമാണ്. അവിടെ ഒരു വലിയ രൂപാന്തരമുണ്ടായി. നാം പറയും, ഒരു വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു എന്ന്. എന്തായിരുന്നാലും ആ ഉണർവ് അധികം നീണ്ടു നിന്നില്ല. നഹും പറയുന്നു, ദൈവം ദീർഘക്ഷമയുള്ളവനാകുന്നു എന്ന്. പക്ഷേ ഈ മഹാനഗരമായ നിനവേ അതിൻ്റെ പഴയ വഴികളിലേക്ക് തിരിഞ്ഞു. യോനായ്ക്ക് 100 വർഷങ്ങൾക്ക് ശേഷം നഹും വന്ന് പറയുകയാണ്, 12 മണി നേരമായി, സമയം പോയിരിക്കുന്നു, ഇനിയും താമസിക്കുകയില്ല, ന്യായവിധി വരുന്നു എന്ന്. യഹോവ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് നാം വായിച്ചു. ദൈവം ദീർഘക്ഷമയുള്ളവനായതിനാൽ അവന്റെ നീതി അവന്റെ ന്യായവിധിയിൽ കാണുന്നു. ഈ പട്ടണത്തിന്റെ മേൽ ശിക്ഷ നടപ്പാക്കുവാൻ ദൈവം 100 വർഷങ്ങൾ കാത്തിരുന്നു. അത് വളരെ നീണ്ട സമയമല്ലേ? നമ്മളാണല്ലോ അത്ര സമയം കൊടുക്കുമോ? അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുന്നു. ദുഷ്ടന്മാരെ അങ്ങനെ അങ്ങ് പെട്ടെന്ന് മാറ്റിക്കളയുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടത പ്രവർത്തിക്കുന്നവർ അത് ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന പക്ഷം അവരെ അംഗീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ വഹിച്ച ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തിടത്തോളം കാലം ഓരോ വ്യക്തിയും തങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ വഹിച്ചേ മതിയാകൂ. ആരെയും വെറുതെ വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് നീതിമാനും വിശ്വസ്തനുമാകുന്നു. അതുകൊണ്ട് തന്നെ നീതി നടപ്പാക്കിയ മതിയാകൂ. തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ടാൽ പിന്നെ അവിടെ എന്ത് നീതിയാണുള്ളത്? ദൈവം ക്ഷമിക്കുന്നതും നാം ക്ഷമിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ നാം പറയും, ഞാൻ താങ്കളോട് ക്ഷമിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. നാം പ്രായച്ചിത്തമൊന്നും കഴിക്കാറില്ല. നാം ക്ഷമിക്കുന്നതൊക്കെ വലതും നിസാര കാര്യങ്ങൾക്കൊക്കെയാണ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിനാണെങ്കിൽ തന്നെ നമ്മുടെ ക്ഷമിക്കൽ വളരെ നിസ്സാരമാണല്ലേ? പക്ഷേ ദൈവം ക്ഷമിക്കുമ്പോൾ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ ഇതിനോടകം വഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഭൂമിയുടെ ന്യായാധിപൻ ദൈവമാകുന്നു. ദൈവം ഇതിൻ്റെ എല്ലാം സൃഷ്ടാവ് മാത്രമല്ല, ഇതെല്ലാം നയിക്കുന്നവൻ മാത്രമല്ല, ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണാധികാരിയും ആകുന്നു. ദൈവം അഴിമതിക്കാരനായ ഒരു ന്യായാധിപനല്ല. മേശയ്ക്കടിയിലൂടെ എന്തെങ്കിലും കൊടുത്ത് അവനെ പ്രസാദിപ്പിച്ച് രക്ഷപ്പെടാം എന്ന് കരുതരുത്. താങ്കൾ ഈ കുടുംബത്തിലെ അംഗമാണെന്നോ താങ്കൾ ആ വലിയ മതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാകുന്നു എന്നോ താങ്കളുടെ പിതാവായിരുന്നു ഈ നാട്ടിലെ ഇന്നാര് എന്നൊന്നും പറഞ്ഞ് ദൈവത്തിന്റെ മുൻപിൽ നിന്നും രക്ഷപ്പെടാം എന്ന് വ്യാമോഹിക്കരുത് സുഹൃത്തെ. അതൊക്കെ ഇവിടുത്തെ കളികളാണ്. അതെ, ലോകത്തിൽ ഇവിടെ നമുക്ക് സ്വാധീനം ചെലുത്തി ആരെ വേണമെങ്കിലും വലയിൽ വീഴ്ത്താമല്ലോ. ദൈവസന്നിധിയിൽ ഒത്താശ പറയാനും ആരെയും ദൈവം ആവശ്യപ്പെടുന്നില്ല. എല്ലാവരും എങ്ങനെയുള്ളവരെന്ന് ദൈവത്തിനറിയാം. ഇതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോവില്ല സുഹൃത്തെ. ക്രിസ്തു മാത്രമാണ് ദൈവത്തിങ്കിൽ എത്തുവാനുള്ള വഴി എന്ന് മറന്നു പോകരുത്. ദൈവത്തെ വിലയ്ക്ക് വാങ്ങുവാൻ ആരാലും സാധ്യമല്ല. ദൈവം ദുഷ്ടതയെ ന്യായം വിധിച്ചേ ഒക്കൂ. നമ്മോട് പറഞ്ഞിട്ടുമുണ്ട് മനുഷ്യന്റെ ഹൃദയം എല്ലാറ്റിനേക്കാളും ദുഷ്ടത നിറഞ്ഞതാണെന്ന്. അല്പം ദുഷ്ടത എന്നല്ല, എല്ലാറ്റിനേക്കാളും കപടം നിറഞ്ഞത്. യിരെമ്യ പ്രവചനം 17:9 പറയുന്നത് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. നമ്മുടെ ഹൃദയത്തിലുള്ള അതിക്രമത്തിന്റെ ആഴം നിങ്ങൾക്കോ എനിക്കോ അറിയില്ല. ആ അന്യായത്തിൻ്റെ കൂട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതിൻ്റെ അളവൊന്നും സത്യത്തിൽ നമുക്കറിയില്ല സുഹൃത്തെ. നമുക്കെന്തെല്ലാം കാട്ടിക്കൂട്ടാമെന്നറിയാമോ? ദുഷ്ടന്മാരെ കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ് മോചിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. അതുകൊണ്ട് നമ്മെ മോചിപ്പിക്കണമെങ്കിൽ ആരെങ്കിലും നാം ചെയ്ത കുറ്റത്തിന് ശിക്ഷ വാങ്ങിയേ മതിയാകും. അതുകൊണ്ടാണ് ദൈവം നമുക്കായി ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയത്. ഒരു വ്യക്തിയെയോ കുടുംബമോ സമൂഹമോ രാഷ്ട്രമോ ക്രിസ്തുവിലൂടെ ദൈവം നൽകിയ വീണ്ടെടുപ്പിനെ തള്ളിക്കളയുമ്പോൾ പിന്നെ ന്യായവിധി മാത്രമാണ് അവശേഷിക്കുന്നത്. വേറെ ഒരു മാർഗവും ഇല്ല സ്നേഹിതരെ. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ. അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. പിന്നെ പറയും, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്, മേഘം അവൻ്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു. പ്രകൃതിയിൽ പോലും ദൈവം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അടിച്ചുയരുന്ന കാറ്റുകൾ അവിടുത്തെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അവ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നു. ചിലരൊക്കെ പ്രകൃതിയുടെ മാതാവ് എന്ന് വിളിക്കുന്ന ഏതോ ശക്തി ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഈ കാര്യങ്ങളിലൊന്നും അവർക്ക് യാതൊരു സ്വാധീനവുമില്ല. നമ്മുടെ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. അവിടെ നിന്നാണ് സകലത്തിൻ്റെയും വീണ്ടെടുപ്പുകാരൻ. അവൻ ന്യായവിധി നടത്തുന്നതുമാണ്. അവൻ ന്യായാധിപതി കൂടിയാകുന്നു. അവിടെ നിന്നാണ് സകലവും നിയന്ത്രിക്കുന്നത്. അവൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കും സുഹൃത്തെ. എന്നിട്ട് അവനിൽ വിശ്രമിക്കും സുഹൃത്തെ. കാരണം അവൻ നല്ലവനാണ്, അവൻ കൃപാലുവാണ്, അവനാണ് രക്ഷകൻ. എത്ര വലിയ ആശ്വാസത്തിൻ്റെ വാക്കുകൾ! ജീവിതത്തിൽ അടിച്ചുയരുന്ന ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ദൈവം നമ്മെ കൈത്താങ്ങി നടത്തും എന്നതോർക്കുമ്പോൾ അതെത്ര ആശ്വാസകരമാകുന്നു. ആരും ഇതൊന്നും അറിയുവാനില്ല എന്നോർത്തും ഭാരപ്പെട്ടിരിക്കുന്ന ദൈവവൈദലെ, ഭയപ്പെടേണ്ട. ദൈവം ഇതെല്ലാം നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാണ്. അവനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അവൻ്റെ ജോലിയാണ് ഇതൊക്കെ ചെയ്യുക. അതെ, അവൻ നമുക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്നു. 4 അവൻ സമുദ്രത്തെ ഭത്സിച്ച് വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ബാശാനും കർമ്മേലും മരളുന്നു. ലബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു. അവൻ സമുദ്രത്തെ ഭത്സിച്ച് വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് അവൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞു. അവിടുന്ന് ചെങ്കടലിനെയും യോർദാൻ നദിയെയും വറ്റിച്ചു കളഞ്ഞു. ഇതോർക്കുന്നില്ലേ? ആ ദേശത്തെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ 3 പ്രദേശങ്ങളാകുന്നു ബാശാനും കർമ്മേലും ലബാനോനും. കർമ്മേൽ യഥാർത്ഥത്തിൽ എസ്ട്രലോൺ താഴ്വരയിലാണ്. ആ പ്രദേശത്തെ പ്രധാന പട്ടണം മെഗിദോ ആയിരുന്നു. ഭൂമിക്ക് മുകളിൽ ഉള്ളതിലേക്കും ഫലഭൂയിഷ്ഠമായ സ്ഥലമായിരുന്നു ഈ പറഞ്ഞ സ്ഥലം, ഈ താഴ്വര. എല്ലാ പ്രകാരത്തിലുമുള്ള ഫലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഫലഭൂയിഷ്ഠമായ സ്ഥലം. രാഹും പറയുകയാണ്, ഒരു ഭയങ്കര വരൾച്ച അവിടെ വരുന്നു, എല്ലാ ദേശങ്ങളിലും ഇത് സത്യമാണ്. ന്യായവിധിക്ക് മുൻപ് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെയും പ്രവാചകൻ വലിയ ക്ഷാമത്തെക്കുറിച്ച്, വരൾച്ചയെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവന്റെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു, അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു, മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ. അതെ, അവൻ സൃഷ്ടാവാകുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാത്ത് സംരക്ഷിക്കുന്നവനും അവിടുന്നാകുന്നു ദൈവം. ദൈവം ഇത് മുഴുവൻ നടത്തുന്ന ദൈവമാണ്. ഇത് മുഴുവൻ ഒരുമിച്ച് നിർത്തുന്നതും ദൈവമാകുന്നു. അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. ഇത് ഭൂകമ്പത്തെയും അഗ്നിപർവ്വതം പൊട്ടുന്നതിനെയും ആകുന്നു കാണിക്കുന്നത്. വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ എന്തും ആയിക്കൊള്ളട്ടെ, അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അന്നേരം കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ ഉത്തരവാദിത്വം അവനില്ല. കാരണം അവിടെ പാർക്കരുതെന്ന് മനുഷ്യരോട് ദൈവം പറഞ്ഞാണ്. പലപ്പോഴും മനുഷ്യന്റെ അത്യാഗ്രഹവും അനുസരണക്കേടും അവനെ അവിടെ പാർപ്പിക്കുന്നു. ഈ വക കാര്യങ്ങളിൽ ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിക്കാതെ മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം പ്രകൃതിയെ നിയന്ത്രിക്കുന്നു എന്നത് സത്യമാകുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ നടക്കുമ്പോൾ ദൈവത്തെ പഴിചാരുന്നത് ശരിയല്ല. മനുഷ്യരാണ് അതിന്റെ ഉത്തരവാദികൾ. അപകടം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും മനുഷ്യർ മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. അതെ, 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ ക്രോധത്തിന് മുൻപിൽ ആർ നിൽക്കും, അവന്റെ ഉഗ്രകോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും, അവന്റെ ക്രോധം തീ പോലെ ചെരിയുന്നു, പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. പ്രകൃതിക്കെതിരെ നിൽക്കുവാൻ സാധ്യമല്ല എന്ന് മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയും അവന്റെ ക്രോധത്തിന് മുൻപിൽ ആർ നിൽക്കും, അവന്റെ ഉഗ്രകോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും. സർവശക്തനായി ദൈവത്തിന്റെ കരുണയെ തള്ളിക്കളഞ്ഞ നിനവയിലെ ജനത്തിന് നേരെയുള്ള ഒരു ചോദ്യമാണിത്. ഇതിനൊരു ഉത്തരം താങ്കളുടെ പക്കലുണ്ടോ? ഇതുവരെ ക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ ഈ ചോദ്യം താങ്കളോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 6-ാം വാക്യത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം താങ്കൾക്കുണ്ടോ? ഒരുപക്ഷെ താങ്കളുടെ സ്വന്തം നീതി പ്രവൃത്തികളെയും നന്മകളെയും ആശ്രയിച്ചായിരിക്കും താങ്കൾ ജീവിക്കുന്നത്. പാപത്തെ പൂർണമായും വെറുക്കുകയും അവയെ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ താങ്കൾ നിൽക്കുവാൻ പ്രാപ്തനാകും എന്ന് കരുതുന്നുണ്ടോ? അവിടുത്തെ വിശുദ്ധ സാന്നിധ്യത്തിൽ താങ്കൾക്ക് നിൽക്കുവാൻ സാധിക്കുമോ സുഹൃത്തെ? ഒരു എഴുത്തുകാരൻ തന്റെ ഭാവനയിൽ നിന്നും ഒരു കഥ എഴുതി. നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ബസ് യാത്രയെക്കുറിച്ചായിരുന്നു ആ കഥ. നരകത്തിലുള്ളവർക്ക് ആ ബസ്സിൽ കയറാം, സ്വർഗത്തിൽ പോകാം. ഏതായാലും നിശ്ചയിച്ചിരുന്ന ദിവസം ബസ്സിൽ നിറയെ ആൾ കയറി. എല്ലാവരും നരകത്തിലുള്ളവർ തന്നെ. യാത്ര ആരംഭിച്ചു, ബസ് സ്വർഗത്തിൽ ചെന്നു. ഡ്രൈവർ ബസ് ഇടുവാൻ തക്കതായ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ബസ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഡ്രൈവർ എല്ലാവരോടുമായി പറഞ്ഞു, വൈകുന്നേരം 5 മണിയാകുമ്പോൾ നമ്മുടെ വണ്ടി തിരികെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. വീട് ഇക്കൂട്ടർക്ക് നരകമായി പോയി എന്ന് ചുരുക്കം. പറഞ്ഞതുപോലെ 5 മണിയായപ്പോൾ ബസ് ഇതാ വന്നതുപോലെ നിറഞ്ഞിരിക്കുന്നു, എല്ലാവരും മടങ്ങിയെത്തിയിരിക്കുന്നു. ഡ്രൈവർ എല്ലാവരോടുമായി വീണ്ടും പറഞ്ഞു, ആർക്കെങ്കിലും ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വിരോധമില്ല, താമസിച്ചുകൊള്ളൂ. ആരും താമസിക്കുന്നില്ല. കാരണം അറിയാമോ? കാരണം അവർക്ക് മനസ്സിലായി തങ്ങൾക്ക് തങ്ങുവാൻ അവിടെ സ്ഥലമില്ല എന്നത്. തിരികെ പോകുന്നതാണ് നല്ലതെന്ന് ചുരുക്കം. വിശുദ്ധൻ ഇപ്രകാരം പറഞ്ഞു, പാപത്തോടുകൂടി സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ പാപമില്ലാതെ നരകത്തിൽ പോകുന്നതാണ് താൻ തെരഞ്ഞെടുക്കുന്നത് എന്ന്. എത്ര വാസ്തവമാണല്ലേ, അല്ലെ? പാപത്തോടുകൂടി സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ പാപമില്ലാതെ നരകത്തിൽ പോകുക. അവന്റെ ക്രോധത്തിന് മുൻപിൽ ആർ നിൽക്കും? ഒരു രക്ഷകനില്ലാതെ താങ്കൾ എങ്ങനെ ഒരു പാപിയായി വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കും സുഹൃത്തെ? അങ്ങനെ ഒരവസരം താങ്കൾക്ക് ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ലഭിക്കില്ല. ഒരു രക്ഷകനില്ലാതെ താങ്കൾക്ക് അവിടെ നിൽക്കുവാൻ സാധ്യമല്ല. ആ വിശുദ്ധിയുടെ മുൻപിൽ നിൽക്കുവാൻ താങ്കളെ ക്രിസ്തുവിലൂടെ അംഗീകരിക്കണം. വളരെ വലിയ ഒരു സത്യം പ്രവാചകൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ദൈവം പാപത്തെ ശിക്ഷിച്ചേ മതിയാകൂ. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ദൈവം ദൈവമാണോ? അശൂർ തങ്ങളെ ആക്രമിക്കുവാൻ വരുമ്പോൾ യഹൂദന്മാർ ഓർത്തിരിക്കേണ്ടതും ഓർത്ത് ശക്തിപ്പെടേണ്ടതുമായ കാര്യങ്ങളാണ് നഹും ഇവിടെ അവരെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയെയും ക്രോധത്തെയും ഒക്കെ കാണിക്കുമ്പോൾ അതിലൂടെ പ്രവാചകൻ പറയുന്നത് ദൈവത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചാകുന്നു. ദൈവത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് 7-ാം വാക്യം ഞാൻ വായിക്കട്ടെ. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. മനോഹരമല്ലേ? എനിക്ക് തോന്നുന്നു ഈ വാക്യം അതിമനോഹരമാകുന്നു എന്ന്. എത്ര മനോഹരമായൊരു വാക്യം! എപ്പോഴും ഓർത്തിരിക്കുവാൻ നല്ലൊരു വാക്യം. യഹോവ നല്ലവനാകുന്നു, ഇത് മനസ്സിൽ വെച്ചുകൊള്ളണമേ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? സങ്കീർത്തനം 107:1-2 യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെതായി എന്നേക്കുമുള്ളത്. അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. വിമുക്തന്മാർ, അതെ, വീണ്ടെടുക്കപ്പെട്ടവർ അങ്ങനെ പറയാത്ത പക്ഷം ആരും അങ്ങനെ പറയുവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുവാൻ പോവുകയാണ്, യഹോവ നല്ലവനാകുന്നു. ദൈവം നല്ലവനാകുന്നു. സുഹൃത്തെ, താങ്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതാകുന്നു. താങ്കൾ ആരെന്നോ എവിടുത്തുകാരനെന്നോ എങ്ങനെയുള്ളവനെന്നോ ഇതൊന്നും എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടറിയാം, ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. താങ്കളെ രക്ഷിപ്പാൻ ആ സ്നേഹവാനായ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നും പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ, അത് ദൈവത്തിന്റെ കുറ്റം കൊണ്ടല്ല, അത് താങ്കൾ ദൈവത്തിന്റെ അടുത്തേക്ക് വരാത്തത് കൊണ്ടാണ്. അവിടുന്ന് താങ്കളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് താങ്കളെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. ദൈവം നല്ലവനാകുന്നു. ആ വാക്യത്തിൽ തുടർന്ന് പറയുന്ന ശ്രദ്ധിച്ച്, കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു എന്ന്. പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, താങ്കൾ എന്തെങ്കിലും കഷ്ടത്തിൽ കൂടി കടന്നു പോവുകയാണോ? ഒരു നല്ല അഭയം അല്ലെങ്കിൽ ആശ്രയ സ്ഥലം അന്വേഷിച്ച് വലയുകയാണോ താങ്കൾ? എവിടെല്ലാം മുട്ടുന്നോ ആ വാതിലുകളെല്ലാം അടഞ്ഞതുപോലെ തോന്നുന്നോ, ഒരു താങ്ങിനായി, ഒരു തണലിനായി താങ്കൾ ബുദ്ധിമുട്ടുന്നു. ഇതാ പ്രവാചകൻ പറയുന്നു, താങ്കൾ അന്വേഷിച്ച് നടക്കുന്ന ആ ശരണം ദൈവമാകുന്നു എന്ന്. താങ്കൾ അതറിയാതെ അന്വേഷിച്ചു, എന്നിട്ട് ഇപ്പോൾ അതില്ലാത്ത സ്ഥിതിയായി. അവിടെ നിന്നല്ലാതെ ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ആരുമില്ല. വേറെ എവിടെല്ലാം ആശ്രയിച്ചാലും അതൊക്കെ നമ്മെ നിരാശപ്പെടുത്തും. ഈ വാക്യത്തിന്റെ അടുത്ത ഭാഗമാണ് ഇതിലൊക്കെ രസം. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ആൾക്കൂട്ടത്തിൽ എന്നെ കാണാതെ പോകുകയില്ല എന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഓരോ പട്ടണത്തിൽ ചെന്നാൽ എത്രമാത്രം ആളുകളാണ്. ചില സ്ഥലങ്ങളിലെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവം ഈ കൂട്ടത്തിൽ എന്നെ ഓർക്കുന്നുണ്ടോ, എന്നെ കാണുന്നുണ്ടോ എന്ന്. വളരെ ബുദ്ധിമോശമായൊരു ചിന്തയായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത് തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്ന്. അതെ, താങ്കളുടെ പേര് രേഖപ്പെടുത്തുവാൻ അവന് ഒരു കമ്പ്യൂട്ടർ ആവശ്യമില്ല. തൻ്റെ ഹൃദയത്തിൽ താങ്കളുടെ പേര് എഴുതിയിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. തൻ്റെ ഉള്ളംകൈയിൽ നമ്മെ ഓരോരുത്തരെയും വരച്ചിരിക്കുന്നു. അവിടുന്ന് താങ്കളെ വ്യക്തമായിട്ട് അറിയുന്നൊരു ദൈവമാണ്. താങ്കൾ ആശ്രയം വെച്ചിട്ടുള്ള സകലരെയും ദൈവം അറിയുന്നു. 8-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. ഇന്ന് എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിന്റെ സ്ഥലത്തിന് മുടി വരുത്തും. തന്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു. ദൈവം അശൂര്യരെ കീഴടക്കുക മാത്രമല്ല, അവരെ നശിപ്പിക്കും എന്ന് വ്യക്തമാക്കുന്നു. കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം എന്നതുകൊണ്ട് ഇരുകരകളിൽ നിറഞ്ഞൊഴുകുന്ന ഒരു നദി എന്നാണ് അർത്ഥം. അതെ, നാശം വിതച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പുഴയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. നിലവേ കീഴടക്കി നശിപ്പിച്ച ബാബിലോന്യ സൈന്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. തന്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ഞാൻ ചിന്തിക്കുന്നത് നിത്യമായ ഒരു ശിക്ഷയെക്കുറിച്ചാകുന്നു എന്നാണ്. ക്രിസ്തു ഇല്ലാതെ നഷ്ടപ്പെട്ടവരുടെ അന്ത്യത്തെക്കുറിച്ച് ദൈവവചനത്തിൽ സംസാരിച്ചിട്ടുള്ളപ്പോൾ തീ എന്നതിനേക്കാൾ കൂടുതൽ അന്ധകാരം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എനിക്ക് കൂടുതൽ ഭയാനകമായി തോന്നുന്നു. എവിടെയാണെന്നോ എവിടെ പോകുന്നു എന്നോ അറിയാതെയുള്ള അവസ്ഥ. ഒരുപക്ഷെ അത് താങ്കൾക്കൊരു പുതിയ ചിന്താഗതിയായിരിക്കും. പക്ഷേ ദൈവജനത്തിൽ നിന്നും അത് പഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിവുള്ളവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാകുന്നു. പ്രവാചകനിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൂതും അതുതന്നെയാണ്. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു.